You're with SBS Radio.
സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് സ്മാർട്ട് ഡിവൈസസ് നമ്മുടെ സംഭാഷണങ്ങളും ഡാറ്റകളും ഒക്കെ ചോർത്തുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മെൽബണിൽ സൈബർ സുരക്ഷാ മേഖലയിൽ ജോലി ചെയ്യുന്ന ജയ് ചന്ദ്രശേഖർ വിശദീകരിക്കുന്നുണ്ട്. നമസ്കാരം ജയ് ചന്ദ്രശേഖർ, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം സാൽവി.
ജയ്, നമ്മൾ പതിവായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉൾപ്പെടെയുള്ള ആപ്പുകൾ നമ്മുടെ സംഭാഷണങ്ങളും മറ്റും ചോർത്തുന്നതായുള്ള റിപ്പോർട്ടുകളാണല്ലോ ഈ അടുത്ത് പുറത്തു വന്നിരുന്നത്. അപ്പോൾ ഏതൊക്കെ ഉപകരണങ്ങളാണ് ഇത്തരത്തിൽ നമ്മുടെ സംഭാഷണങ്ങളും ഡാറ്റകളും ചോർത്തുന്നതായിട്ട് പറയപ്പെടുന്നത്? അതുപോലെ എങ്ങനെയാണ് ഇവരിത് ചെയ്യുന്നത്, ഒന്ന് വിശദീകരിക്കാമോ?
നമ്മൾ ഡേ ടു ഡേ ആയി ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളും അതിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസും പിന്നെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന IoT ഡിവൈസസ്, അതായത് നമ്മുടെ ആമസോൺ എക്കോ അങ്ങനത്തെ ഡിവൈസസും എല്ലാം ഈ ഒരു സംശയത്തിന്റെ നിഴലിലാണ്. ഇപ്പോൾ സ്മാർട്ട് ഫോണിന്റെയും അതിലെ ആപ്പുകളും വളരെയേറെ ആളുകൾ ശ്രദ്ധിക്കുന്നത് റെക്കോർഡ് ചെയ്യുകയും അങ്ങനത്തെ ഡാറ്റ അയച്ചു കൊടുക്കുന്നു. അപ്പൊ അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് നമ്മുടെ പ്രൈവസിയിലേക്കുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ്. പിന്നെ പല കമ്പനികളും ഇത് ഉപയോഗിച്ച് ആൾക്കാർക്ക് എന്തൊക്കെയാണ് അവരുടെ ഷോപ്പിങ്ങിന്റെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരതിൽ നിന്ന് ശ്രദ്ധിക്കാൻ പറ്റും. കാരണം ഇത് ഡയറക്റ്റ് യൂസേഴ്സിന്റെ കളക്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ആണല്ലോ. അപ്പൊ അത് അവർക്ക് പല രീതിയിലും അവർ ഉപയോഗിക്കാം. അത് ഓരോരോ ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഈ പ്രൈവസിയിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെ ട്രാക്ക് ചെയ്യാം, അങ്ങനെ പല ഓർഗനൈസേഷൻസും പല രീതിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്.
ഇതിപ്പം ഐഫോണും ആൻഡ്രോയിഡ് ഫോണുകളും യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കിതിനെ തടയാൻ സാധിക്കും? അപ്പോൾ നമ്മുടെ കോൺവെർസേഷൻ അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യുന്നതുകൊണ്ട്, സ്വിച്ച് ഓഫ് ചെയ്യുന്നതും കൊണ്ടോ, അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് കൊണ്ടോ ഇത് തടയാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ?
തീർച്ചയായും. ഇപ്പോൾ നമ്മൾ ഈ ഐഫോണിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഐഫോണിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് പ്രൈവസി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രൈവസിയിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ മൈക്രോഫോൺ എന്ന് പറഞ്ഞ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ ആ സെറ്റിംഗ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ആപ്പുകൾക്ക് നമ്മൾ ആ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് മൈക്ക് ഉപയോഗിക്കാൻ എന്നുള്ളത് അത് അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ആപ്പിനെ നമുക്കത് മൈക്ക് ഉപയോഗിക്കണ്ട എന്നുണ്ടെങ്കിൽ ആ സ്ലൈഡർ നമ്മുടെ ലെഫ്റ്റിലേക്ക് അയക്കാൻ പറ്റും. അപ്പൊ ഗ്രീൻ കാണാൻ പറ്റും അത് ആക്റ്റീവ് ആണെങ്കിൽ. അപ്പൊ അത് നമ്മൾ സ്ലൈഡ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് മാറ്റുവാണെങ്കിൽ അത് ഓഫ് ആവും. അപ്പൊ ആ ആപ്പ് അതേപോലെ തന്നെ അത് ഡിസേബിൾ ആവും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പൊ സിരി നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ ആക്റ്റീവ് ആവത്തില്ല സിരി നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ. അപ്പൊ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ ഐഫോണിലാണ് ചെയ്യുക. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ആണെങ്കിലും അതിന്റെ സെറ്റിംഗ്സില് ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സെറ്റിംഗ്സ് ഉണ്ടാവും. എന്നിട്ട് അതിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആപ്പുകൾ ഉണ്ടാവും. അപ്പൊ ആ ആപ്പിന്റെ ഇൻഫോ എന്ന് പറയേണ്ട ഒരു ടാബ് ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ അതിലും പെർമിഷൻ, ഈ സെയിം പെർമിഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഇങ്ങനെ മൈക്ക് അതിന്റെ അകത്ത് ഡിസേബിൾ ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇനി നോക്കിയപ്പോൾ അലക്സ, സിരി, അതുപോലെ ഇക്കോ തുടങ്ങിയ വെർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഉപകരണങ്ങൾ, ഇവ ഇപ്പോൾ മിക്ക വീടുകളിലും വാങ്ങി വെക്കുന്നത് പതിവാണ്. അപ്പോൾ ഇവയും സംഭാഷണങ്ങൾ ചോർത്തുന്നതായി എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ഇവയും നമ്മുടെ സംഭാഷണങ്ങളെല്ലാം ചോർത്താറുണ്ടോ?
ഇപ്പൊ വോയിസ് സെർച്ച് അസിസ്റ്റന്റ് എന്നാണല്ലോ ഇതിന് പറയുന്നത്. ഇപ്പൊ അലക്സ, സിരി, സോ ഇതിന്റെ ഒക്കെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ അൽഗോരിതം എത്രയോത്തോളം നന്നായി നമ്മുടെ സ്ലാങ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് അവർക്ക് സെർച്ച് ചെയ്തിട്ട് ഒരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ അതിന്റെ എഞ്ചിൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് ടിപ്പിക്കലി ആ കോൺവെർസേഷൻ ലിസൺ ചെയ്യുന്നതും, അല്ലെങ്കിൽ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് ഒരു റിസൾട്ട് അവർക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നു എന്ന് അവർ അതിന്റെ അകത്തു നിന്നാണ് അവരൊരു ഇൻഫർമേഷൻ എടുത്തിട്ടാണ് അവർ അനുമാനിക്കുന്നത്. അപ്പോ ഇൻ റിയാലിറ്റി അവര് നമ്മുടെ കോൺവെർസേഷൻസ് എല്ലാം ലിസൺ ചെയ്യുന്നുണ്ട്. ചില റിസർച്ചേഴ്സ് അവര് ക്ലെയിം ചെയ്യുന്നുണ്ട്, അതായത് ഇപ്പൊ നമ്മുടെ ഈ സ്മാർട്ട് ഡിവൈസസ് അല്ലാതെ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ടെലിവിഷനിലും ഇപ്പോൾ വോയിസ് സെർച്ച് അസിസ്റ്റന്റ് എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അവര് ലിസൺ ചെയ്യുന്നുണ്ട് നമ്മുടെ കോൺവെർസേഷൻ. അതിന് തെളിവായിട്ട് ഒരു ഒരു റിസർച്ചിൽ കൊടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് അവരുടെ ഫാമിലി റൂമിലിരുന്ന ഒരു വെഡിങ്ങിനെ പറ്റി എന്തോ സംസാരിക്കുകയും പിന്നെ അതിനുശേഷം അവര് സ്മാർട്ട് ഫോൺ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പിന്നെ വെഡിങ് പ്ലാനേഴ്സും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും അഡ്വർടൈസ്മെന്റ് എല്ലാം വരാൻ തുടങ്ങി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിപ്പോ ഒറ്റപ്പെട്ട സംഭവം ആവാം എങ്കിൽ തന്നെയും അപ്പൊ അത് അതിൽ നിന്ന് ആ ഒരു എക്സാമ്പിളിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ലിസൺ ചെയ്യുന്നു എന്ന് പറയാം. പക്ഷെ ജനറലി ടെക് കമ്പനീസ് എല്ലാം പറയുന്നത് ഞങ്ങൾ പ്രൈവസി ഇത് വളരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, ആ വോയിസ് ആക്ടിവേറ്റ് ചെയ്യാതെ നമ്മൾ ലിസൺ ചെയ്യില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പൊ ഫേസ്ബുക്കിനെതിരെ ഇതേപോലെ തന്നെ ഒരു വലിയ ഒരു ആരോപണം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കുകയാണെങ്കിൽ കുറച്ച് നാൾക്ക് മുമ്പ് വളരെ ഹിറ്റായ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ഫേസ്ബുക്കിന്റെ സുക്കൻബർഗ് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിന്റെ ക്യാമറയും എല്ലാം ഒരു ടേപ്പ് വെച്ചിട്ട് മറച്ചു വെച്ചിരിക്കുന്നു. അപ്പോ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം അനുമാനിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പോലും ക്യാമറയൊന്നും സുരക്ഷിതമല്ല എന്ന് പുള്ളി തന്നെ
അപ്പൊ അതായത് ഇപ്പം ഈ അലക്സയും അതുപോലെ സിറിയും ഒക്കെ എന്ന് പറഞ്ഞാൽ വീടുകളിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ഫുൾ ടൈം ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ആണെന്ന് തോന്നുന്നു അല്ലെ കൂടുതലായും ആൾക്കാര്. അപ്പൊ അത്തരത്തില് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അത് ഓൺ ചെയ്യും ഓഫ് ചെയ്യുകയും ചെയ്യുന്നത് വഴി ഇത് തടയാൻ സാധിക്കുമോ?
അതായത് ഇതിന്റെ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് പറയുന്നത് പോലെയാണെങ്കിൽ നമ്മൾ ആവശ്യമുള്ളപ്പോൾ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ലിസൺ ചെയ്യൂ. അതായത് ഒരു ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഒരു യൂസ് കേസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതായത് ഇപ്പോ അലക്സ ആണെങ്കിലും നമ്മൾക്ക് അതിന്റെ അകത്ത് ഇത് റെക്കോർഡിങ് അല്ലെങ്കിൽ മൈക്രോഫോൺ ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഗൂഗിളിൽ നമ്മൾ ഓക്കെ ഗൂഗിൾ മ്യൂട്ട് മൈക്രോഫോൺ പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെമ്പററി ഡിസേബിൾ ആവും. സിരിയിലാണെങ്കിൽ സ്റ്റോപ്പ് ലിസണിങ് പറഞ്ഞു കഴിഞ്ഞാൽ സിരിയിലും സ്റ്റോപ്പ് ആവണം. സോ അങ്ങനെ അവർ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പർപ്പസ് ഇത് തന്നെയാണ്, അതായത് ആവശ്യമുള്ളപ്പോൾ മാത്രം ലിസൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പർപ്പസ്.
തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയാത്ത ഒരു കാര്യം തന്നെയായിരിക്കും. അതുപോലെ ഇപ്പം പല സെർച്ച് എഞ്ചിനുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഇവയും നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെർച്ച് എഞ്ചിനിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആഡുകളും മറ്റും ഒരു സോഷ്യൽ മീഡിയയിൽ കയറുമ്പോഴോ മെയിൽ ത്രൂവോ എങ്ങനെയെങ്കിലും അത് നമ്മളിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് ചോദിക്കാൻ കാരണം.
അതൊരു വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സെർച്ച് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയയിലെ ഇന്ന സെർച്ച്, അതായത് ഇത്ര കീവേഡ് സെർച്ച്, നമ്മളിപ്പോ കാറാണ് സെർച്ച് ചെയ്യുന്നത്, അപ്പോ അവർക്ക് ഒരു ഐഡിയ കിട്ടുവാണ് ഓക്കെ ഇപ്പോഴത്തെ നിലവിൽ നമ്മൾ ഇത്ര ആൾക്കാർ ആ കാറിനെ പിണ്ടി സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏത് കീവേഡാണ് അവർ ഉപയോഗിക്കുന്നത്. നമുക്ക് ഗൂഗിളിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ഹോട്ട് ടോപ്പിക്സ് ഉള്ള അവർ പറയും ഓക്കെ ദിസ് മന്ത് ദിസ് വാസ് ദ ഹോട്ട് ടോപ്പിക് ദ കീവേഡ് സെർച്ച് ചെയ്തായിരുന്നു ഹോട്ട് ടോപ്പിക് എന്ന് വെച്ചിട്ട് കാണാം. സോ നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ടോ അതെല്ലാം ആക്ച്വലി കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഫോർ എക്സാമ്പിൾ എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇപ്പോൾ ജിമെയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. മിക്ക ആൾക്കാരും ഇമെയിൽ എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ലോഗൌട്ട് ചെയ്യാൻ അത് മറന്നു പോകും. അപ്പോ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോഗിൻ ആയിട്ട് തന്നെ അത് അവിടെ കിടക്കും. അപ്പോ പിന്നെ അതിനുശേഷം ആൾക്കാർ എന്ത് ബ്രൗസ് ചെയ്യുന്നോ, സേ ഫോർ എക്സാമ്പിൾ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു ഷോപ്പിംഗ് സെന്ററോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനുള്ള ടോയ്സ് ആണ് സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കാറാണ് സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ സെർച്ച് ചെയ്യണത്, യൂട്യൂബിൽ എന്താണ് നമ്മൾ വാച്ച് ചെയ്യണത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അത് റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ അത് നമ്മുടെ അക്കൗണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ ലോഗ് ചെയ്യും. അപ്പൊ ഞാൻ എന്റെ തന്നെ അക്കൗണ്ട് കഴിഞ്ഞ ദിവസം കയറി നോക്കി, അതായത് നമുക്ക് myactivity.google.com പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സെറ്റിംഗ്സും അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. എന്തൊക്കെ കീവേഡാണ് ഞാൻ സെർച്ച് ചെയ്ത്, എന്തൊക്കെ സൈറ്റ്സ് വിസിറ്റ് ചെയ്തത്, ഏതൊക്കെ വീഡിയോസ് ആണ് ഞാൻ വാച്ച് ചെയ്തത്, ഏതൊക്കെ ആഡിലാണ് ഞാൻ ക്ലിക്ക് ചെയ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇൻഫർമേഷൻസ് എല്ലാം അവരുടെ സൈറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അവിടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പോസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ആ സെറ്റിംഗ്സ് അവർ ഓപ്ഷൻ തരണമുണ്ട്. അപ്പൊ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്, അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അത് ഞാൻ തേർഡ് പാർട്ടികളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അവരെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം എടുക്കുവാണെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ലോഗൌട്ട് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. പിന്നെ നമുക്ക് ഈ ക്യാഷ്, ഇതിന്റെ ക്യാഷ് അല്ലെങ്കിൽ കുക്കീസ് അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ അവർ സ്റ്റോർ ചെയ്യും. നമ്മളിപ്പോൾ ഓരോ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, ഹിസ്റ്ററി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കുറെ സേഫ് ആയിട്ട് ബ്രൗസ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് എല്ലാം ചെയ്യുക. പക്ഷെ ഡാറ്റ കളക്ട് ചെയ്യുന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത്.
ഓക്കെ, അപ്പൊ അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ വഴി എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇമെയിൽ ലോഗൌട്ട് ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലേ?
അതെ അതെ, അത് അത് വേറൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സ്മാർട്ട് ഫോണിലും ഇതേ സെയിം ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ മിക്കവാറും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന ഫോണുകളിലും ഇതേ സെയിം സംഭവം ഉണ്ട്. അതായത് പല പ്രാവശ്യവും ഞാൻ ഈ ഇപ്പൊ പ്ലേ സ്റ്റോറിൽ നമ്മൾ കയറുന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് അവിടെ യൂസ് ചെയ്യുന്നു. അപ്പൊ അത് ആ ഇൻഫർമേഷൻ നമ്മൾ യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യുമ്പോഴും അതിലെ ക്രോം ബ്രൗസറോ എല്ലാം നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും എല്ലാം അത് അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ ലോഗൌട്ട് ചെയ്യും, പക്ഷെ ഫോണിൽ നമ്മൾ ലോഗൌട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, യൂസ് യൂട്യൂബ് വിത്തൗട്ട് അൻ അക്കൗണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ മാക്സിമം എടുക്കാൻ നോക്കുക. അപ്പോ നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്താലും അപ്പോ അറ്റ്ലീസ്റ്റ് അത് ഇറ്റ് കനോട്ട് ടൈ വിത്ത് യുവർ യൂസർ ഐ ഡി. സോ ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒരു ഇതുണ്ടാവും. അതായത് നമ്മുടെ ഡാറ്റ നമ്മുടെ തന്നെയാന്നുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് എടുക്കാൻ പറ്റത്തില്ല, ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അന്നേരം.
ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഐഫോണുകൾ നമ്മളുടെ ഡാറ്റ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും മാർഗമുണ്ടോ ഇത് തടയാൻ?
ഇപ്പോ ഞാനൊരു രണ്ടു മൂന്ന് ന്യൂസ് ഇപ്പൊ അതിന്റെ ഞാൻ വായിച്ചിരുന്നു. അപ്പൊ അത് നമ്മള് ഒരു പ്രോക്സി, അതായത് നമ്മുടെ ഫോണിന്റെ ഈ ട്രാഫിക്കും പിന്നെ ഇന്റർനെറ്റുമായിട്ടുള്ള ഈ ഇൻ ബിറ്റ്വീൻ ട്രാഫിക് ക്യാപ്ചർ ചെയ്തിട്ട് അപ്പൊ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് അതിൽ നിന്ന് പാസ് ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കാൻ നോക്കി. അപ്പോ ആ ടെസ്റ്റിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 5400 ട്രാക്കേഴ്സ് നമ്മുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. അത് പല പല കമ്പനികളുടെ അതിൻ്റെ അടുത്ത് ട്രാക്കർ ആ കൂടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റിന്റെ വൺ നോട്ടിന്റെ ട്രാക്കർ ഉണ്ടായിരുന്നു, നൈക്കി ഷൂവിന്റെ അല്ലെങ്കിൽ സ്പോർട്സ് ഗിയറിന്റെ ട്രാക്കർ ഉണ്ടായിരുന്നു, വെതർ ചാനലിന്റെ ഉണ്ടായിരുന്നു, അങ്ങനെ പല പല കമ്പനികൾ ഉണ്ടായിരുന്നു. അപ്പോ ഈ ട്രാക്കേഴ്സ് എല്ലാം ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷന്റെ കൂടെ ഇൻസ്റ്റാൾ ആവുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോ ഇപ്പോ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആപ്പിള് ഈ ഫോണുകളിലും അവർ ഡെവലപ്പേഴ്സിന് അവർ സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഇൻഫർമേഷൻസ് ഒന്നും എടുക്കരുത്, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കരുത്, അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ പ്രൈവസി ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യരുതെന്ന് പറയും. പക്ഷെ സ്റ്റിൽ ആപ്പുകൾക്കെല്ലാം അവർ നമ്മുടെ ഇന്ന് ഇത് കളക്ട് ചെയ്യും, കാരണം അവർക്കെല്ലാം നമ്മുടെ ഒരു യൂസറിന്റെ എന്തൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് എന്താണ്, അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് മാർക്കറ്റിങ്ങിന് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധിവരെയാണ് നമുക്കിപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു ലെസൺ ലേൺഡ് എന്ന് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മാക്സിമം ഈ ആവശ്യമില്ലാത്ത ആപ്പുകളും ഗെയിംസുകളും ഒന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക, ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത സമയത്ത്, അതായത് ഇപ്പോൾ നമുക്ക് ഇന്റർനെറ്റ് ആവശ്യമില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ടേൺ ഓഫ് ചെയ്ത് തന്നെ വയ്ക്കാം, നമുക്ക് നെറ്റ് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാം അല്ലേ?
തീർച്ചയായും. പിന്നെ ഞാൻ തന്നെ ഈ ഐഫോണിന്റെ കുറെ സെറ്റിംഗ്സിൽ ഞാൻ ചെയ്യാറുണ്ട്. അതായത് ചില ആപ്പുകൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. സോ ആ അതിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ, മൊബൈൽ ഡാറ്റയുടെ ഒരു സെറ്റിംഗ്സ് ഉണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ ഓരോ ആപ്പ് നമ്മൾ ആദ്യം പെർമിഷൻ മൈക്കിന്റെ പെർമിഷൻ സെറ്റ് ചെയ്ത പോലെ തന്നെ ഓരോ ആപ്പിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡിസേബിൾ ചെയ്യാം, ഈ ആപ്പിന് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ മൊബൈൽ ഡാറ്റ നമുക്ക് ടേൺ ഓഫ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നേരെ, ഈവൻ ഇഫ് ദേ ആർ കളക്ടിങ് ദ ഡാറ്റ ദേ കനോട്ട് സെൻഡ് ഇറ്റ് ബാക്ക് ടു ബേസ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചെറിയ സെറ്റിംഗ്സ് ഉണ്ട്. പക്ഷെ അതിന്റെ എല്ലാം ഉപരി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നമ്മൾക്ക് ആവശ്യമുള്ള ആപ്പുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, അതായിരിക്കും ഏറ്റവും ഇതിനൊരു നല്ലൊരു മാർഗം ആസ് ഓഫ് നൗ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ പ്രൊട്ടക്ഷൻ, കുറെ കമ്പനിയുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ആ കമ്പനീസിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം ആനുവൽ ഫീസ് എല്ലാം വളരെ കൂടുതൽ തന്നെയാണ്. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രാവർത്തികമായിട്ടുള്ള ഒരു ഒരു സജഷൻ അല്ല. പിന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും വരാം.
ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് ജയ്, ഇപ്പം ഈ അടുത്ത് ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ വന്നൊരു വാർത്തയാണ്, മിക്കവരുടെയും ഫോൺ പാസ്വേഡ് വെച്ച് നമ്മൾ ലോക്ക് ചെയ്താണ് ഇടാറ്. അപ്പം ആ എൻ്റർ ചെയ്യുന്ന പാസ്വേഡിൻ്റെ നമ്മൾ ആ ടൈപ്പ് ചെയ്യുന്ന നോയ്സ്, ആ ഒച്ച കേട്ടുകൊണ്ട് ഹാക്കേഴ്സിന് ആ പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു റിപ്പോർട്ട് ഞാൻ വായിക്കുകയുണ്ടായി. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ജയ്?
ഈ ഒരു ന്യൂസ് ഞാനും കാണുകയുണ്ടായി. ഇതില് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ ഒരു പ്രിക്കോഷൻ ആയിട്ട് എടുക്കാവുന്നുണ്ട്. ഒന്ന്, ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മാൽവെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അവർക്ക് അതിന്റെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നു. കാരണം എങ്കിലാണല്ലോ ഈ സൗണ്ട് ലിസൺ ചെയ്യാനും അതിന്റെ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അത് ക്യാപ്ചർ ചെയ്ത് ടൈച്ച് കൊടുക്കാനും പറ്റുള്ളൂ. അപ്പൊ അത് അതൊരു ഇമ്പോർട്ടന്റ് ഇതാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആവശ്യമില്ലാത്ത വെബ്സൈറ്റുകളും ലിങ്കുകളും ഒന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക, ആപ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. അപ്പൊ അതൊരു പരിധി വരെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത് ഇപ്പൊ നമുക്ക് ഈ പിന്ന് പകരം ഇപ്പോ നമ്മുടെ ഫിംഗർ സ്കാനറും ഫേസ് ഡിറ്റക്ഷനും ഒക്കെ എല്ലാം ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് ഉപയോഗിക്കാം. ഫ്യൂച്ചറിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും ടെക്നോളജി വരാം, അതും ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീയിങ് ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ നമുക്ക് ഓവർകം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതുണ്ട്. പിന്നെ അതേപോലെ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ലോഗിൻ ആയതിനു ശേഷം നമുക്ക് നമ്പർ ഓഫ് അറ്റംപ്റ്റിന് ശേഷം നമുക്ക് ലോക്ക് ആവുന്ന ഒരു സെറ്റിംഗ്സ് ഉണ്ടല്ലോ. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോ അവർക്ക് സെർട്ടൻ നമ്പർ ഓഫ് ട്രൈസ് ഇറ്റ് വിൽ ബി ലോക്ക്ഡ്. സോ അതിനുശേഷം ഒറിജിനൽ പാസ്വേഡ് എൻറ്റർ ചെയ്തതിനു ശേഷം മാത്രമാണ് ഓപ്പൺ ആവാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ സെറ്റിംഗ്സ് എല്ലാം നമുക്കൊന്ന് ട്രൈ ആവുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ.
തീർച്ചയായിട്ടും എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ജയ് ചന്ദ്രശേഖർ.
താങ്ക് യു സാൽവി. sbs.com.au